ഞാൻ വീട്ടിലേക്ക് വന്നതല്ല, അവരെന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഹല്ലേലൂയ്യ. ആ സ്നേഹത്തിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ട സ്നേഹത്തിന്റെ അക്കൊടി നമ്മുടെ മുകളിൽ ഉയർന്നു പറക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മൾ തെറ്റിയേണ്ട ഒരു സത്യം 60-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സത്യം നിമിത്ത ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ആദ്യം നമ്മൾ കേട്ടത് ബാനർ ഓഫ് ലവ്, രണ്ടാമതായ ബാനർ ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ കൊടി ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാക്കെങ്കിലും വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറന്നുപോകരുത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഇതിന് പകരമായിട്ട് ഇന്ന് അനേക കാര്യങ്ങൾ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. 3-ാം വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൽ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം നമ്മൾ എക്കാലം ഉയർത്തിപ്പിടിക്കണം. യേശു കർത്താവിന്റെ കുരിശുമരണം തിരുവെഴുത്തുകൾ എന്തെഴുതി വെച്ചിരുന്നോ അതുപോലെ എക്സാക്ട്ലി 100% അതുപോലെ തന്നെ ആയിരുന്നു എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും യേശു കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ കയ്യിൽ ആണിയടിച്ചതും യേശുവിനെ തുപ്പിയതും യേശുവിനെ നിന്ദിച്ചതൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ധ്യാനിക്കണമെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വരുന്ന ഒരു സത്യം ഇതാണ്, കർത്താവ് അങ്ങനെയല്ല അനുഭവിച്ചത്, തിരുവെഴുത്തുകൾ നിവൃത്തിയാകാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്തുകൾ നിവൃത്തിയായതുകൊണ്ടാണ് യേശു അവസാനം വിളിച്ചു പറഞ്ഞത്. എന്ത് പറഞ്ഞു? എല്ലാം നിവൃത്തിയായി. പുത്രനെ കുറിച്ച് എഴുതിയിരുന്നത് എല്ലാം നിവൃത്തിയായി. പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ് പുത്രനെ. പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അവനെ ക്രൂശിച്ചത്. പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നുള്ള പ്രവചനം നിറവേറി. ഇനി യേശു കർത്താവിന്റെ ക്രൂശുമരണവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ഇതിനെ എങ്ങനെയാണ് കണ്ടത് നമ്മളിത് ചിന്തിക്കാൻ പോവാ. ഹൗ ലോർഡ് ജീസസ്, യേശു ഇതിനെ എങ്ങനെയാണ് കണ്ടത്? തീർച്ചയായും പത്രോസ് കൂടെ മരിക്കാതെ പത്രോസ് തള്ളി പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം അവനെ വിട്ടോടിപ്പോയി. ഗെത്സെമനയിലെ അതിഭയങ്കരമായിരിക്കുന്ന വ്യഥ, ഇതെല്ലാം ഉള്ളപ്പോഴും കർത്താവ് ബോൾഡായിട്ട് നിന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് വായിക്കാം. അതെ, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം, Matthew chapter 26 and verse 54. സുരേഷ് വായിച്ചാലും നന്നായിരിക്കും. എന്നാൽ എല്ലാവരും എടുത്തു മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 54-ാം വചനം.
എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു.
കർത്താവ് ചോദിക്കണം, എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും? നമുക്ക് നോർമലായിട്ട് സംശയം ഉണ്ടാവാം. അവിടെ പത്രോസ് വാളെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, പത്രോസിനോട് വാളെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നത് എന്റെ പിതാവിനോട് ചോദിച്ചാൽ അനേകം ലഘുവനോ, 12 ലഘുവനിലും അധികം ദൂതന്മാരെ എന്റെ അരികിൽ നിർത്തുവാനായിട്ട് എനിക്ക് അപേക്ഷിക്കൂടാ എന്ന് തോന്നുന്നു. ഇത് കർത്താവ് ഉറപ്പിച്ചു പറയാണ്. എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ നിവൃത്തി വരും. ഇനി 56-ാം വാക്യം, യേശുവിന്റെ വാളും വടിയും ഒക്കെ ആയിട്ട് കർത്താവ് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. കർത്താവിന്റെ ബോണസ് കണ്ടത്, ഇതൊക്കെയും തിരുവെഴുത്തുകൾ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതിയിൽ തന്റെ പുത്രനായ ക്രിസ്തു എപ്രകാരം കഷ്ടം അനുഭവിക്കണമെന്ന് ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചു. ലൂക്കോസ് 24 44 മുതൽ ആർക്കെങ്കിലും വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 24:44. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഹൃദയത്തിൽ ഉറപ്പിക്കണം, ക്രൂശു മരണത്തിൽ കർത്താ പിതാവിന്റെ ഇഷ്ടം നിറവേറി. പിന്നെ അവൻ അവരോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണമേ, മോശയുടെ ന്യായപ്രമാണത്തിൽ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സങ്കീർത്തനങ്ങളിൽ യേശു കർത്താവിനെ പുകഴ്ത്തിയിട്ടുണ്ട്. അടുത്തത് ആ കണ്ടോ, മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങളിലൊക്കെയും യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, എവരിത്തിങ് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാൻ പറ്റത്തില്ല. അത് അപ്രകാരം തന്നെ നിറവേറണമെന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നതാവണം. സഭകളുടെ ഓർമ്മകൾ എടുക്കുന്നില്ല. 30 വെള്ളിക്കാശ് കൊടുത്ത് കുശവന്റെ നില മേടിച്ചപ്പം സുവിശേഷം എഴുതി വെച്ചിരിക്കുകയാണ്. അത് യെരമ്യ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞത് ഇങ്ങനൊരു വ്യക്തി വന്നു. വസ്ത്രം എടുത്തു, യേശുവിന്റെ വസ്ത്രം ചുമ്മാ എടുത്ത് എടുക്കാൻ പറ്റത്തില്ല. വസ്ത്രമെടുത്ത് പകുത്തെടുത്തു എന്ന് പറഞ്ഞാൽ പകുത്തെടുത്ത് അങ്കിക്കായി ചീട്ടിട്ടപ്പോൾ അതിനെ കുറിച്ച് വചനം പറയുകയാണ് എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വന്നു. യേശുവിനെ കള്ളന്മാരുടെ കൂടെ ഘോഷിക്കപ്പെടുകയും അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണുകൊക്കെ ചെയ്തപ്പോ ആളുകൾ വിചാരിച്ച് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കർത്താവ് പറയുകയാണ്, അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിൽ ഇനി എന്നിൽ നിവൃത്തി വരണമെന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. യേശു എത്രമാത്രം പീഡനം സഹിച്ചു നമുക്കറിയാം. അവനെ ഭയങ്കരമായ പീഡനം സഹിച്ചു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചില്ല. എന്താണെന്നറിയോ? ഒരു കാര്യം സംഭവിച്ചില്ല. അസ്ഥി ഒന്നുപോലും, ശ്രദ്ധിക്കണേ, ഒരു മൈനർ ഫ്രാക്ചർ, ശ്രദ്ധിച്ചാട്ടെ, ക്രൂശുമായിട്ട് അത്ര പ്രാവശ്യം കർത്താവ് വീണിട്ടുണ്ട്. പടയാളികളെ കുന്തം കൊണ്ട് കുത്തിയിട്ടുണ്ട്. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപ പട്ടാളക്കാമ്പിൽ കൊണ്ടുപോയി. പട്ടാളക്കാരെ ഞാൻ ചോദിക്കട്ടെ, പട്ടാളക്കാർ ഇവിടുത്തെ ഏറ്റവും ആരോഗ്യവാനായ യൗവനക്കാരനെ പട്ടാളക്കാമ്പിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ സംഭവിക്കുന്നു പറഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് നെല്ലൊടിയ എന്നുള്ളതാണ്. പക്ഷെ അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകയില്ലെന്നുള്ള തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോയില്ല. നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. തിരുവെഴുത്തുകൾക്ക് മാറ്റം വന്നുകൂടാ. ദൈവവചനത്തിനോ ബന്ധനമില്ല. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ഈ തിരുവെഴുത്തുകളുടെ മുമ്പാകെ നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമേ, അരിഷ്ടനും മനസ്സ് തളർന്നവനും തിരുവചനത്തിന്റെ മുമ്പാകെ വിറയ്ക്കുന്ന ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവെഴുത്തുകളുടെ മുമ്പാകെ വിറയ്ക്കുന്ന ഒരുവനാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കൂ. ഞാൻ ഈ പരിചയമുള്ള വാക്യങ്ങളൊക്കെ വീണ്ടും എടുക്കാനുള്ള കാരണം 10 വർഷങ്ങൾ 15 വർഷം 20 വർഷം 25 വർഷമൊക്കെ കഴിയുമ്പോൾ തിരുവെഴുത്തുകളേക്കാൾ കൂടുതൽ മലയാള മനോരമ പത്രത്തിലെ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയം താണ്ടുപോയിട്ടുണ്ടെങ്കിൽ മുട്ടും ബെല്ലുന്നുകൊണ്ട് മുറയ്ക്കണം. തിരുവചനം വായിക്കുമ്പോൾ തിരുവചനത്തിന് മുമ്പാകെ ഇവിടെ യേശു എല്ലായിടത്തും പറയണം. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? യേശു പറഞ്ഞു, തിരുവചനത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, വേറെ റീസൺ ഒന്നുമില്ല. കർത്താവ് ചോദിച്ചു, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ തിരുവെഴുത്തുകൾ എങ്ങനെ നിവർത്തി വരും? ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി തിരുവെഴുത്തിന്റെ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളുടെ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തിന്റെ പ്രകാരം എഴുത്തേറ്റു. ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് തിരുവെഴുത്തിന് പകരമായി എന്തെങ്കിലും പാരമ്പര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിറവേറുന്നുണ്ടോ? സഭയുടെ പാരമ്പര്യമായിരിക്കാം, നമ്മള് കുറെ നാളുകൾ ചെയ്തത് കൊണ്ടുള്ള പാരമ്പര്യമായിരിക്കാം. തിരുവെഴുത്തുകളിലേക്ക് യേശു തിരുവെഴുത്തുകളെ ദൈവശക്തിയെ അറിയായ കൊണ്ടല്ലോ തെറ്റി പോകുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തിരുവെഴുത്തുകളിൽ നിവർത്തി വരണം. യേശു ഒരിക്കൽ പറഞ്ഞു, തിരുവെഴുത്തിൽ നിവർത്തി എന്ന് പറഞ്ഞ യേശു പറഞ്ഞു, പിതാവിന്റെ ഇഷ്ടം നിറവേറണം. അതെച്ചോ കുറിച്ചു പറഞ്ഞാണോ പിതാവിന്റെ ഇഷ്ടം നിറവേറണം? ഒരുത്തരുടെ മുഖത്ത് തുപ്പാനാണോ പിതാവിന്റെ ഇഷ്ടം നിറവേറണം? കണ്ണ് കെട്ടിയിട്ട് മുഖത്തിന്റെ അടിച്ച് പ്രവചിക്കാതെ പറയുകയാണോ പിതാവിന്റെ ഇഷ്ടം അതിൽ നിറവേറണം? കർത്തവശ്യുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളോട് ചോദ്യം ചോദിക്കാം. പുസ്തക ചുരുളുകളിൽ യേശുവിന്റെ ഉറപ്പ് തന്നെ അറിയോ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഐ റിജോയ്സ് ടു ഡു തൈ വിൽ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ വാക്യങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തിരുവെഴുത്തിലുള്ള ആരെ കുറിച്ചും കൂടെ എഴുതിയിട്ടുണ്ടോന്നറിയോ? എന്തോ എന്നെ കുറിച്ച് എഴുതിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ പറയുമോ, കർത്താവേ ഇത് നീ എങ്ങനെയെങ്കിലും മാറ്റണം എന്റെ ജീവിതത്തിൽ, ഇത് നീ മാറ്റിയേ പറ്റത്തുള്ളൂ. നമുക്കറിയാം അത് ക്രൂശാണ്. പക്ഷെ യേശുവിനെ നോക്കിയിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കിയിട്ട് നമ്മൾ പറയുമോ, എനിക്ക് നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും മനുഷ്യനെ നിന്ദിച്ചാലും ഒറ്റപ്പെടുത്തിയാലും സാമ്പത്തിക നഷ്ടങ്ങളോ എന്ത് നഷ്ടങ്ങളോ വന്നാലും തിരുവെഴുത്തുകൾ എന്റെ ജീവിതത്തിൽ നിവൃത്തിയായെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഞാൻ വരുന്ന ഭർത്താവേ എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹമല്ല. നാലക്ക ശമ്പളം അഞ്ചക്ക ശമ്പളമാക്കണമെന്നോ ഏഴക്ക ശമ്പളമാക്കണമെന്നുള്ള ആഗ്രഹമല്ല. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിൽ അന്തർഭാഗത്ത് ഭൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. തിരുവെഴുത്തുകളിൽ പുസ്തക ചുവടുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രകൃതിയുടെ കർത്താവിന്റെ ക്രൂശിന്റെ വഴിയെ നാം പോകുമ്പോൾ സത്യം നിമിർത്തം വരുത്തേണ്ടതിന് ഭക്തന്മാർക്ക് ഒരു കൊടി കൊടുക്കുമ്പോ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഈ തൂത്ത് ഉയർത്തിപ്പിടിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം, അവർ നിങ്ങളെ ക്രൂശിക്കുന്നു. ഈ കൊടി നമ്മൾ താഴ്ത്തി വെക്കുന്നതിന്റെ കാരണം നമ്മൾ ക്രൂശിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ്. എന്നാൽ പൗലോസ് ഗലാത്യ 2:20 എഴുതി, ഞാൻ ക്രിസ്തു യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി മേൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യർ 6:4 എത്തുമ്പോൾ പ്രശംസകൾ അവസാനിക്കുക അവിടെ. ഞാൻ ഇന്ന കുടുംബത്തിലായിരിക്കുന്നു, ഇന്ന സഭയിൽ ഞാനായിരിക്കുന്നു, ഇത്ര വർഷമായി വിശ്വാസത്തിലായിരിക്കുന്നു, ഇത്ര ആത്മാക്കളെ നേടി, എല്ലാ പ്രശംസകളും അവസാനിക്കുന്നത് ക്രൂശിന്റെ ചുവടിൽ വെച്ച് അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർ എഴുതി, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനെ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലേക്കുള്ള വഴിയെടുക്കും ചെരുക്കുമ്പോൾ അത് കണ്ടെത്തുന്ന ചുരുക്കമുണ്ട്. കർത്താവിന് മുമ്പാകെ ഒരു നിർമ്മലമായ സ്നേഹത്തോടും അതേസമയം തന്നെ ഭയഭക്തി ബഹുമാനങ്ങളോടും കർത്താവിന്റെ വചനമാണെന്നുള്ള ബോധ്യത്തിൽ, നമ്മുടെ വചനമല്ല കർത്താവിന്റെ വചനം, നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക സൗരങ്ങൾ. യേശുവിന്റെ ജീവിതം അവസാനം വരെ യേശു ഒറ്റ കാര്യമുള്ളായിരുന്നു, തിരുവെഴുത്തുകൾ നിവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് നമുക്ക് ഞാൻ എന്നോട് ചോദിക്കുന്നതിനോട് ചോദിക്കുക, എന്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താ? What is the purpose of my life? തിരുവെഴുത്തുകൾ നിവൃത്തിയാകുക എന്നുള്ളതാണോ, അതോ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് സ്വർഗത്തിൽ പോകാന്നുള്ളതാണോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വരുമ്പോൾ കർത്താവിന്റെ ആഗ്രഹം തിരുവെഴുത്തുകൾ നടത്തിയിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അത്യന്തമായ ആഗ്രഹം അത് തന്നെ ആയിരിക്കട്ടെ. കർത്താവിന്റെ കുശുമരണത്തിൽ നിങ്ങൾ ധ്യാനിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് കൊടുക്കുന്ന ഒരു റവലേഷൻ ആയിരിക്കത്തില്ല വേറൊരാൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളെ തനിക്ക് ഇങ്ങനെയുള്ള വിനോദം സഹിച്ചവനെ ധ്യാനിക്കണം. എനിക്കൊരു അപേക്ഷ പറയുന്നത് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മൾ യേശുവിന്റെ കുശുമരണം ധ്യാനിക്കുമ്പോഴെല്ലാം ആരെയാ ധ്യാനിക്കുന്ന അറിയാം? പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെയാ ധ്യാനിക്കുന്നത്. ഞാൻ അനുഭവിച്ച നിന്ന, ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, കർത്താവിന്റെ നാമത്തെ പ്രതി ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ ഇതെല്ലാം നമുക്ക് താത്തിയുണ്ട്. കർത്താവേ, നീ എനിക്ക് വേണ്ടി എന്താ മേടിച്ചു തന്നെ? കർത്താവേ, എന്റെ ജീവിതത്തെ കുറിച്ച് നീ എന്താ ആഗ്രഹിക്കുന്നു? തിരുവെഴുത്തുകൾ എപ്രകാരം എന്റെ ജീവിതത്തിൽ നിറവേറിയില്ല, എപ്രകാരം നിറവേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ശോധനയിലേക്ക് കടന്നു വരിക. സൗര രാവിലെ ഉറപ്പിച്ചതുപോലെ, ശിവസേന ഉറപ്പിച്ചതുപോലെ ദൈവത്തിന്റെ മുമ്പാകും മിണ്ടാതിരിക്കാൻ പഠിക്കുക. ഹെൻറി എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞു, ഒരു ദൈവകാരൻ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് പറയാം. അത് പ്രസംഗിക്കാനോ ആത്മാക്കളെ നേടാനോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാനോ ആയിരിക്കത്തില്ല. നിങ്ങളുടെ കോൺഗ്രിഗേഷനോട് കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറയുക. അദ്ദേഹം പറയാണ്, അത് അവിടെയുള്ള അനേകർക്ക് ഏറ്റവും ഭാരമുള്ള ഒരു കാര്യമായിട്ട് തോന്നും. അങ്ങനെ 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ കോൺഗ്രിഗേഷനെ, നിങ്ങളുടെ കൂട്ടായ്മയെ കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഇരുത്താൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങളുടെ വേല ഫലപ്രദമായിരിക്കുന്നു. കർത്താവ് ചെന്നോളും കടത്തു വരാൻ. കർത്താവ്, ഇതിന്റെ കർത്തൃത്വത്തിന് കീഴിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. സമ്പൂർണമാണ്, സമ്പൂർണമായി ഞാൻ സമർപ്പിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഇത് കർത്താവിന്റെ മെസ്സേജാണ്. ഇതൊരു വ്യക്തിയുടെയോ ഒരു സഭയുടെയോ ഒന്നുമല്ല. ദിസ് ഈസ് ദ ലോർഡ്സ് ടേബിൾ. കർത്താവിനെ തന്നെ നോക്കുവാനുള്ള പ്രബോധനം തരണം. ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ തന്നെ നോക്കുക. എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രതികൂലങ്ങൾ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ വീട്, എന്റെ പൈസ, കർത്താവെ കരുതോടെ ഞങ്ങളെ രക്ഷിക്കണേ. കർത്താവെ രക്ഷിക്കണേ. നിന്നെ കാഴ്ച, നിന്നെ കാണുന്നതിൽ നിന്ന് മറക്കുന്ന എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കളയണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അത് കർത്താവിനോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും കർത്താവെ, തിരുമുഖത്ത് മറക്കുന്നതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ക്രിസ്തുവിനോട് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മഞ്ഞാലല്ല, ക്രിസ്തു. ആ സ്നേഹത്തിന്റെ കൂട്ടാമിലേക്ക് ദൈവം ക്ഷണിക്കുക.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.